ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമസ്കാരം. എല്ലാവരും പവിത്രമായ ദീപാവലിയോട് ബന്ധപ്പെട്ട ഒഴിവു ദിവസങ്ങൾ നന്നായി ആഘോഷിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എവിടെയെങ്കിലുമൊക്കെ പോകാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് കിട്ടിക്കാണും. പുതിയ ഉണർവോടും ഉത്സാഹത്തോടും കൂടി വ്യാപാരവും തൊഴിലും പുനരാരംഭിച്ചിട്ടുണ്ടാകും. അതോടൊപ്പം ക്രിസ്തുമസിനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ടായിരിക്കും. സാമൂഹ്യ ജീവിതത്തിൽ ഉത്സവങ്ങൾക്ക് അതിൻ്റെതായ മഹത്വമുണ്ട്. ചിലപ്പോൾ ആഘോഷങ്ങൾ മുറിവുണക്കാൻ സഹായിക്കുന്നു, മറ്റു ചിലപ്പോൾ അവ പുതിയ ഊർജം പ്രദാനം ചെയ്യുന്നു. എന്നാൽ ചിലപ്പോഴെങ്കിലും ആഘോഷാവസരങ്ങളിൽ പ്രതിസന്ധികളുമുണ്ടാകാം. അപ്പോൾ അത് വളരെ വേദനാജനകമായി തോന്നും. ലോകത്തിന്റെ ഓരോ കോണിൽ നിന്നും നിരന്തരമായി പ്രകൃതി ദുരന്തങ്ങളുടെ വാർത്തകൾ വരുന്നത് പതിവായിരിക്കുന്നു. ഈ വിപത്തുകളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കുകയോ സങ്കല്പിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സ്വാധീനം എത്ര വേഗത്തിലാണ് വർദ്ധിച്ചു വരുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിഭയങ്കരമായ മഴ, കാലം തെറ്റിയുള്ള മഴ, നീണ്ടുനിൽക്കുന്ന മഴ, ഇവ കാരണം നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതിന്റെ അനന്തരഫലം അനുഭവപ്പെടുന്നുണ്ട്. ഒരുപാട് പേർക്ക് സ്വത്തും ജീവനും നഷ്ടപ്പെട്ടു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ ആ കുടുംബങ്ങളെ എന്റെ അനുശോചനം അറിയിക്കുകയാണ്. സംസ്ഥാന സർക്കാരുകൾ സർവശേഷിയും ഉപയോഗിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരും തോളോട് തോളുരുമി അവരോടൊപ്പം പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഭാരത സർക്കാരിന്റെ ഒരു സംഘം തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ തമിഴ്നാടിന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഈ പ്രതിസന്ധിയിലും വീണ്ടും അവർക്ക് അതിവേഗം മുന്നോട്ടു പോകാൻ കഴിയുകയും രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ അവരുടേതായ പങ്ക് നിറവേറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് എനിക്കുറപ്പുണ്ട്. എന്നാൽ ചുറ്റുപാടും ഇങ്ങനെയുള്ള ദുരിതങ്ങൾ കാണുമ്പോൾ മാറ്റങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 15 വർഷം മുൻപ് ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഒരു കൃഷിവകുപ്പിന്റെ മാത്രം പരിഗണനയിലുള്ള വിഷയമായിരുന്നു. എന്തെന്നാൽ അന്ന് മിക്കവാറും എല്ലാ പ്രകൃതി ദുരന്തങ്ങളും ക്ഷാമത്തിൽ കലാശിക്കുമായിരുന്നു. അതായത്, ക്ഷാമം പ്രകൃതി വിപത്തിന്റെ അനന്തരഫലമായിരുന്നു. പക്ഷേ ഇന്ന് അതിന്റെ രൂപം തന്നെ മാറിയിരിക്കുന്നു. ഇന്ന് ഓരോ മേഖലയിലും നമ്മുടെ ശ്രദ്ധ പതിയേണ്ടിയിരിക്കുന്നു. സർക്കാരും സമൂഹവും ജനങ്ങളും ഓരോ ചെറിയ സ്ഥാപനങ്ങളും കഴിവുകൾ പോഷിപ്പിക്കുന്നതിനായി വളരെ ശാസ്ത്രീയമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നേപ്പാളിലെ ഭൂകമ്പത്തിനുശേഷം ഞാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ശ്രീമാൻ നവാസ് ഷെരീഫുമായി സംസാരിച്ചിരുന്നു. നമ്മൾ സാർക്ക് രാജ്യങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനുവേണ്ടി സംയുക്തമായി പ്രവർത്തിക്കണമെന്ന് ഒരു നിർദ്ദേശം ഞാൻ മുന്നോട്ട് വച്ചിരുന്നു. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് സാർക്ക് രാജ്യങ്ങളുടെ ഒരു സമ്മേളനവും പിന്തുടരാവുന്ന ഉത്തമ മാതൃകകളെക്കുറിച്ചുള്ള ഒരു സെമിനാറും ശില്പശാലയും ഡൽഹിയിൽ നടക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു നല്ല തുടക്കം കുറിക്കുകയാണ്. ഇന്നെനിക്ക് പഞ്ചാബിലെ ജലന്ധറിൽ നിന്ന് ലഖ്വീന്ദർ സിംഗിന്റെ ഫോൺ സന്ദേശം ലഭിച്ചു. ഞാൻ ലഖ്വീന്ദർ സിംഗ് പഞ്ചാബിലെ ജലന്ധർ ജില്ലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങളിവിടെ ജൈവകൃഷി നടത്തുന്നു. വളരെയധികം ആളുകൾക്ക് ജൈവകൃഷിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നു. ജനങ്ങൾ ഗോതമ്പിന്റെയും മറ്റും വൈക്കോൽ വയലുകളിലിട്ട് തീ കത്തിക്കുന്നുണ്ട്. ഇതിലൂടെ ഭൂമിയിലുള്ള സൂക്ഷ്മാണുക്കളെ അവർ എത്രത്തോളം നശിപ്പിക്കുന്നുവെന്നും അതോടൊപ്പം സമീപ പ്രദേശങ്ങളായ ഡൽഹിയെയും ഹരിയാനയെയും പഞ്ചാബിനെയും പരിസര മലിനീകരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം എന്നുമുള്ള ബോധവൽക്കരണം അവർക്ക് എങ്ങനെ നൽകാമെന്നതുമാണ് എന്റെ ചോദ്യം. ലഖ്വീന്ദർ സിംഗ്, താങ്കളുടെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. താങ്കൾ ജൈവകൃഷി ചെയ്യുന്നു എന്നതാണ് എന്റെ സന്തോഷത്തിന്റെ പ്രധാന കാരണം. അതുമാത്രമല്ല, ജൈവകൃഷിയോടൊപ്പം താങ്കൾ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുകയും ചെയ്യുന്നു. താങ്കൾ ചിന്തിക്കുന്നത് ശരിയാണ്. പക്ഷേ ഇത് പഞ്ചാബിലും ഹരിയാനയിലും മാത്രമാണ് നടക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. നമ്മളെല്ലാ ഭാരതീയരുടെയും സ്വഭാവം ഇതാണ്. പരമ്പരാഗതമായി വിളവിന്റെ അവശിഷ്ടങ്ങളെ കത്തിച്ചു കളയുന്ന രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്. ഒന്നാമതായി, ഇത്തരം നഷ്ടത്തെക്കുറിച്ചുള്ള ബോധം നമുക്കില്ലായിരുന്നു. എല്ലാവരും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. രണ്ടാമത്, ഇത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന പരിശീലനവും നമ്മൾ കൊടുത്തിരുന്നില്ല. അത് കാരണം ഈ രീതി തന്നെ തുടർന്നു പോയിക്കൊണ്ടിരുന്നു. ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രതിസന്ധിയിലാണ് നമ്മൾ. ഈ ദുരിതം നഗരങ്ങളെ ബാധിച്ചു തുടങ്ങിയപ്പോൾ അതൊരു സംസാര വിഷയമായി. എന്നാൽ താങ്കളുടെ ആശങ്ക ശരിയാണ്. ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ കർഷകരായ സഹോദരീ സഹോദരന്മാർക്ക് പരിശീലനം നൽകുകയാണ്. വിളവിന്റെ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിലൂടെ സമയം ലാഭിക്കാം, അധ്വാനവും ലാഭിക്കാം, അടുത്ത വിളവിന് വയലൊരുക്കുവാനും സാധിച്ചേക്കാം. എന്നാൽ ഇവയൊന്നും യാഥാർത്ഥ്യമല്ല. വിളവിന്റെ അവശിഷ്ടങ്ങളും വിലപിടിപ്പുള്ളതാണ്. അവ ശരിക്കും ജൈവവളമാണ്. നാം അത് പാഴാക്കുകയാണ്. ഇതുമാത്രമല്ല, ഇത് ചെറു കഷ്ണങ്ങളാക്കിയാൽ മൃഗങ്ങൾക്ക് അത് ഉണങ്ങിയ ഭക്ഷണമായി മാറുന്നു. രണ്ടാമത്, ഇവ തീയിടുന്നതുകൊണ്ട് ഭൂമിയുടെ ഉപരിതലം വെന്തുപോകുന്നു. എന്റെ കർഷക സഹോദരീ സഹോദരന്മാർ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ എല്ലുകൾ ബലമുള്ളതാകാം, നമ്മുടെ ഹൃദയം ബലമുള്ളതാകാം, കിഡ്നി നല്ലതാകാം. എന്നാൽ ശരീരത്തിലെ തൊലി വെന്തുപോയാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ? ഹൃദയം ബലമുള്ളതായാലും നമുക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല. ശരീരത്തിലെ തൊലി വെന്താൽ ജീവിച്ചിരിക്കുക പ്രയാസമാണ്. അതുപോലെ തന്നെ വിളവിന്റെ അവശിഷ്ടം തീയിട്ടാൽ ആ അവശിഷ്ടം മാത്രമല്ല, ഭൂമി മാതാവിന്റെ തൊലി കൂടിയാണ് കത്തിക്കരിയുന്നത്. അതായത്, നമ്മുടെ ഫലഭൂയിഷ്ടമായ ഭൂമിയെ നാം മരണത്തിലേക്ക് തള്ളിവിടുന്നു. അതുകൊണ്ട് നമുക്കൊത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ഈ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ കുഴിച്ചിട്ടാൽ അത് വളമാകുന്നു, മൃഗങ്ങളുടെ ആഹാരമായും പ്രയോജനപ്പെടുത്താം. ഇത് നമ്മുടെ ഭൂമിയെയും രക്ഷപ്പെടുത്തുന്നു. അതുമാത്രമല്ല, അതേ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന വളം അവിടെ തന്നെ ഇട്ടുനോക്കൂ. അത് ഇരട്ടി ലാഭം തരുന്നു. ഒരു പ്രാവശ്യം എനിക്ക് വാഴക്കൃഷി ചെയ്യുന്ന കർഷക സഹോദരന്മാരുമായി സംസാരിക്കുവാനുള്ള അവസരം ലഭിച്ചു. അവർ അവരുടെ നല്ല അനുഭവം എന്നോട് പങ്കുവച്ചു. മുൻപും അവർ വാഴക്കൃഷി ചെയ്തിരുന്നു. വിളവെടുത്തു കഴിഞ്ഞാൽ വാഴയുടെ അവശിഷ്ടങ്ങൾ മാറ്റുവാൻ ഹെക്ടർ ഒന്നിന് 5,000, 10,000, 15,000 രൂപ ചെലവാക്കേണ്ടി വന്നിരുന്നു. അവ മാറ്റേണ്ട ആൾക്കാർ ട്രാക്ടർ കൊണ്ടുവരുന്നതുവരെ ആ വാഴയുടെ അവശിഷ്ടങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും. എന്നാൽ ചില കൃഷിക്കാർ ഈ അവശിഷ്ടങ്ങൾ 6x8x8 ഇഞ്ചുള്ള കഷ്ണങ്ങളാക്കി ഭൂമിയിൽ കുഴിച്ചിട്ടു. ഈ വാഴയുടെ അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ട സ്ഥലത്ത് ഏതെങ്കിലും വൃക്ഷമോ ചെടിയോ വിളവോ ഉണ്ടെങ്കിൽ 3 മാസത്തേക്ക് അവ നനയ്ക്കേണ്ട ആവശ്യമില്ല. വാഴയുടെ അവശിഷ്ടങ്ങളിൽ അത്രത്തോളം വെള്ളമുണ്ട്. ഇതനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. ആ അവശിഷ്ടങ്ങളിലൂടെ വെള്ളം വിളവിനെ സജീവമാക്കുന്നു. അങ്ങനെ വാഴയുടെ അവശിഷ്ടങ്ങളും ഇന്ന് വിലയുള്ള വസ്തുക്കളായിരിക്കുകയാണ്. കൃഷിക്കാർക്ക് വാഴയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ആദായം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. മുൻപ് വാഴയുടെ കുലവെട്ടിക്കഴിഞ്ഞ വാഴത്തണ്ട് വൃത്തിയാക്കാൻ വൻതുക ചെലവിടേണ്ടിയിരുന്നു. എന്നാൽ ഇന്ന് അവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. ചെറിയ ഒരു പരീക്ഷണത്തിന് എത്ര വലിയ ലാഭം തരാൻ കഴിയുന്നു! നമ്മുടെ കർഷക സഹോദരന്മാർ ഏതൊരു ശാസ്ത്രജ്ഞനേക്കാളും പിന്നിലല്ല തന്നെ. എന്റെ പ്രിയമുള്ള ദേശവാസികളെ, വരുന്ന ഡിസംബർ 3 അന്തർദേശീയ ഭിന്നശേഷി ദിനമാണ്. കഴിഞ്ഞ തവണ മൻ കി ബാത്തിൽ ഞാൻ അവയവദാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അവയവദാനത്തിന് NOTOയുടെ ഹെൽപ്പ് ലൈനിനെക്കുറിച്ചും പറഞ്ഞിരുന്നു. മൻ കി ബാത്തിനു ശേഷം ഫോൺ വിളികളുടെ എണ്ണം 7 ഇരട്ടിയായി വർദ്ധിച്ചതായി എനിക്ക് വിവരം കിട്ടി. നവംബർ 27 അവയവദിനമായി ആചരിച്ചു. സമൂഹത്തിലെ പേരുകേട്ട പല വ്യക്തികളും അതിൽ പങ്കെടുത്തു. ചലച്ചിത്രതാരം രവീണ ടണ്ടൻ ഉൾപ്പെടെ പല പ്രശസ്ത വ്യക്തികളും ഇതിൽ പങ്കുചേർന്നു. അവയവദാനം കൊണ്ട് വിലപ്പെട്ട പല ജീവനുകളെയും രക്ഷിക്കാം. ഒരു തരത്തിൽ പറഞ്ഞാൽ അവയവദാനം അമരത്വം പ്രദാനം ചെയ്യുന്നു. ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് അവയവം മാറ്റുമ്പോൾ ആ അവയവത്തിന് പുതുജീവൻ ലഭിക്കുന്നു. ആ ജീവന് പുതിയ ജീവിതം ലഭിക്കുന്നു. ഇതിനേക്കാൾ മഹത്തരമായ ദാനം മറ്റെന്തുണ്ട്? അവയവം മാറ്റിവെക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുന്ന രോഗികൾക്ക്, അവയവദാനം നടത്തുന്നവർക്ക് വേണ്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ ദേശീയ തലത്തിലുള്ള ഒരു രജിസ്ട്രേഷൻ നവംബർ 27 ആരംഭിച്ചു. NOTOയുടെ ലോഗോ, ഡോണർ കാർഡ്, സ്ലോഗൻ, ഡിസൈൻ എന്നിവയ്ക്കായി MyGOV.in മുഖാന്തരം ഒരു ദേശീയതല മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. ധാരാളം ആളുകൾ പുതിയ ആശയങ്ങളോടുകൂടി പ്രതികരിച്ചു എന്നത് അതിശയകരമായി തോന്നി. ഓരോ മണ്ഡലത്തിലും വ്യാപകമായ ഉണർവുണ്ടാകുമെന്നും ശരിയായ അർത്ഥത്തിൽ ആവശ്യക്കാർക്ക് വേണ്ടത്ര ഏറ്റവും ശ്രേഷ്ഠമായ സഹായം കിട്ടുമെന്നും എനിക്ക് വിശ്വാസമുണ്ട്. ഇതിനായി ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിസംബർ 3 അന്തർദേശീയ ഭിന്നശേഷി ദിനമായി ആചരിക്കുകയാണ്. ശാരീരികവും മാനസികവുമായി ഭിന്നശേഷിയുള്ളവർ അനുപമമായ ഇച്ഛാശക്തിയുടെയും ധൈര്യത്തിന്റെയും ഉടമകളാണ്. അവർ അപഹസിക്കപ്പെടുമ്പോഴൊക്കെ എനിക്ക് ദുഃഖം തോന്നാറുണ്ട്. ചിലപ്പോൾ അവരോടൊക്കെ ദയയും കാരുണ്യവും പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ മനോഭാവം മാറ്റിയാൽ, അവരോടുള്ള സമീപനം മാറ്റിയാൽ, അവർക്ക് ജീവിക്കാനുള്ള പ്രേരണ നൽകാൻ നമുക്ക് കഴിയും. ചെറിയ പ്രയാസം വരുമ്പോൾ നാം കരയാൻ തുടങ്ങും. ഇവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ വേദന എത്ര ലഘുവാണെന്ന് തോന്നും. ഇവർ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ജോലി ചെയ്യുന്നു, അവർ എന്നും നമ്മുടെ പ്രേരണയുടെ ഉറവിടങ്ങളാണ്. അവരുടെ നിശ്ചയദാർഢ്യം ജീവിതത്തോട് മല്ലിടുന്ന രീതി, പ്രതിസന്ധികളെ കഴിവുകളാക്കി മാറ്റാനുള്ള അവരുടെ ആവേശം, ഇതൊക്കെ പ്രശംസനീയമാണ്. ഇന്ന് ഞാൻ ജാവേദ് അഹമ്മദിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. 40-42 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. 1996 കാശ്മീരിൽ വെച്ച് തീവ്രവാദികൾ അദ്ദേഹത്തെ വെടിവെച്ചു. തീവ്രവാദികളുടെ തോക്കിന് ഇരയായെങ്കിലും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു കിഡ്നി നശിച്ചു, കുടലിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു, നട്ടെല്ലിന് വളരെ ഗുരുതരമായ ക്ഷതം സംഭവിച്ചു, സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള കഴിവ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. എന്നിട്ടും അദ്ദേഹം പരാജയം സമ്മതിച്ചില്ല. തീവ്രവാദത്തിന്റെ മുറിവ് അദ്ദേഹത്തെ തോൽപ്പിച്ചില്ല. യാതൊരു കാരണവുമില്ലാതെ നിർദോഷിയായ ഒരു മനുഷ്യന് ഇത്രയും പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. യുവത്വം നഷ്ടപ്പെട്ടു, എന്നാൽ അദ്ദേഹത്തിന് ക്ഷോഭമോ രോഷമോ സങ്കടമോ ഇല്ല. ഇവയെല്ലാം സംവേദനമായി രൂപാന്തരപ്പെട്ടു. അദ്ദേഹം സ്വജീവിതം സാമൂഹ്യ സേവനത്തിനായി സമർപ്പിച്ചു. സ്വന്തം ശരീരം സഹകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹം 20 വർഷമായി കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നു. ശാരീരികമായി ഭിന്നശേഷിയുള്ളവർക്കുള്ള അനുബന്ധ ഉപകരണങ്ങൾ എങ്ങനെ പരിഷ്കരിക്കാം, പൊതുസ്ഥലങ്ങളിലും സർക്കാർ ഓഫീസുകളിലും എന്തൊക്കെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം, ഇതിനൊക്കെയുള്ള പ്രയത്നം നടത്തുകയാണ് അദ്ദേഹം. തന്റെ പഠിത്തത്തെ അദ്ദേഹം ആ ദിശയിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. അദ്ദേഹം സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദമെടുത്തു. ഒരു സാമൂഹ്യ സേവകൻ എന്ന നിലയിലും ജാഗരൂകനായ ഒരു പൗരനെന്ന നിലയിലും അദ്ദേഹം ഭിന്നശേഷിയുള്ളവരുടെ പ്രവാചകനായി സമൂഹത്തിൽ നിശബ്ദ വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ, ജാവേദിന്റെ ജീവിതം ഭാരതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും പ്രേരണ നൽകാൻ പര്യാപ്തമല്ലേ? ജാവേദ് അഹമ്മദിന്റെ ജീവിതത്തെ, അദ്ദേഹത്തിന്റെ തപസ്സിനെ, അദ്ദേഹത്തിന്റെ സമർപ്പണത്തെ ഞാൻ 3 ഡിസംബർ പ്രത്യേകമായി ഓർമ്മിക്കുന്നു. സമയക്കുറവ് കാരണം ഞാൻ ജാവേദിന്റെ കാര്യം മാത്രമാണ് പറയുന്നതെങ്കിലും ഭാരതത്തിന്റെ ഓരോ മൂലയിലും ഇതുപോലെ പ്രേരകങ്ങളായ ദീപങ്ങൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം വളരെ വലുതാണ്. സർക്കാരിനെ ആശ്രയിച്ചുള്ള ധാരാളം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇടത്തരക്കാരാകട്ടെ, താഴ്ന്ന ഇടത്തരവർഗത്തിൽ പെടുന്നവരാകട്ടെ, ദരിദ്രനാകട്ടെ, ദളിതനോ ദുഃഖിതനോ ചൂഷിതനോ വഞ്ചിതനോ ആകട്ടെ, അവർക്ക് സർക്കാരിനോടൊപ്പം സർക്കാർ സമ്പ്രദായങ്ങളോട് നിരന്തരം ബന്ധപ്പെടേണ്ടി വരുന്നു. ഒരു പൗരനെന്ന നിലയിൽ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മോശമായ അനുഭവങ്ങളുണ്ടാകുന്നു. ഒന്നിലധികം അനുഭവങ്ങൾ ജീവിതകാലം മുഴുവൻ സർക്കാർ സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കുന്നു. അതിൽ സത്യവുമുണ്ട്. എന്നാൽ ഇതേ സർക്കാരിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ സേവന മനോഭാവത്തോടുകൂടി, അർപ്പണ മനോഭാവത്തോടുകൂടി ജോലി ചെയ്യുന്നുമുണ്ട്. പക്ഷേ പലപ്പോഴും അത് നമ്മുടെ കണ്ണിൽപ്പെടാറില്ല, ഒരിക്കലും നമ്മൾ അറിയാറുമില്ല. എന്തെന്നാൽ ഇത് സ്വാഭാവികം മാത്രമാണ്. സർക്കാർ സമ്പ്രദായം അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരതമൊട്ടാകെ ഇന്ന് ആശാപ്രവർത്തകരുടെ ഒരു ശൃംഖല തന്നെയുണ്ട്. എന്നാൽ ജനങ്ങളുടെ ഇടയിൽ അവരെക്കുറിച്ച് അധികമൊന്നും ചർച്ച ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല. ഒരുപക്ഷെ നിങ്ങളും കേട്ടിരിക്കാനിടയില്ല. എന്നാൽ ബിൽഗേറ്റ്സ് ഫൗണ്ടേഷന്റെ കുടുംബ സംരംഭമെന്ന പേരിലുള്ള ലോകപ്രശസ്തമായ പദ്ധതിയുടെ നേട്ടം ഒരു മാതൃകയാണ്. ഈ മാതൃകാ പ്രവർത്തനത്തിന് ബിൽഗേറ്റ്സിനെയും മിലിൻഡ ബിൽഗേറ്റ്സിനെയും ഭാരതം പത്മഭൂഷൺ നൽകി ആദരിച്ചു. അവർ ഭാരതത്തിൽ വളരെയേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. ജീവിത സമ്പാദ്യം മുഴുവനും തങ്ങളുടെ ഒഴിവുവേളകളെ ദരിദ്രർക്കും കഷ്ടപ്പെടുന്നവർക്കും വേണ്ടി മാറ്റിവയ്ക്കുന്നതിന് അവർ യാതൊരു മടിയും കാട്ടുന്നില്ല. അവർക്ക് സമയമുള്ളപ്പോഴൊക്കെ ഭാരതത്തിൽ വരാറുണ്ട്, ആശാപ്രവർത്തകരെ കാണാറുണ്ട്, അവരുമായി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കാറുണ്ട്, ആശാപ്രവർത്തകരെ അഭിനന്ദിക്കാറുണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാറില്ല. പലപ്പോഴും അവർ പറയാറുണ്ട്, ആശാപ്രവർത്തകർ എത്രമാത്രം അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന്, അവരുടെ സമർപ്പണം എത്രമാത്രം മഹത്വമാർന്നതാണെന്നും, പുതിയ പല കാര്യങ്ങളും പഠിക്കുന്നതിന് എത്രമാത്രം ഉത്സാഹമാണ് ആശാപ്രവർത്തകർ പ്രദർശിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും ബിൽഗേറ്റ്സ് കുടുംബം ആശാപ്രവർത്തകരെപ്പറ്റി പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് വളരെ അഭിമാനം തോന്നാറുണ്ട്. ഒഡീഷ ഗവർണർ ഒരാശാപ്രവർത്തകയെ ഔദ്യോഗിക പരിപാടിയിൽ ആദരിക്കുകയും ചെയ്തു. ഒഡീഷയിലെ ബാലാസോർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് തേംദാഗാവ്. അവിടെ ഒരാശാപ്രവർത്തകയുടെ സജീവ സാന്നിധ്യം എടുത്തു പറയത്തക്കതാണ്. പൂർണമായും ആദിവാസി വിഭാഗങ്ങൾ മാത്രമാണ് ഈ പ്രദേശത്തുള്ളത്. ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ വളരെയേറെ ദരിദ്രരാണ്. മാത്രമല്ല, മലേറിയ തുടങ്ങിയ അസുഖങ്ങൾ ഇവിടെ സർവ്വസാധാരണമാണ്. ഈ ഗ്രാമത്തിലെ ആശാപ്രവർത്തകയായിരുന്ന ജമുന മണിസിംഗ് തേന്താഗാവ് പ്രദേശത്തെ ഒരാളുപോലും മലേറിയ മൂലം മരിക്കരുത് എന്ന ദൃഢനിശ്ചയത്തോടെയാണ് പ്രവർത്തനമേറ്റെടുത്തത്. ഗ്രാമത്തിലെ ആർക്കെങ്കിലും ചെറിയ ഒരു പനി എന്ന വാർത്തയറിഞ്ഞാൽ പോലും എല്ലാ വീട്ടിലും ഓടിയെത്തി അവർക്ക് വേണ്ട ചികിത്സാ സൌകര്യം നൽകി അവരെ സ്വയം സജ്ജരാക്കി അവരിൽ ഒരാളായി പ്രവർത്തിച്ചു. ഓരോ വീട്ടിലും കൊതുകുവല പ്രയോജനപ്പെടുത്തുവാൻ ഗ്രാമീണരെ പഠിപ്പിച്ചു. സ്വന്തം കുഞ്ഞിനെ ശരിയായ വിധം ഉറക്കുന്നതിൽ ഒരമ്മ എത്രമാത്രം ശ്രദ്ധ വയ്ക്കുമോ അതേ ശ്രദ്ധയോടെ ഓരോ ഗ്രാമവാസിക്കും വേണ്ടി അർപ്പണബോധത്തോടെയാണ് ജമുന മണിസിംഗ് എന്ന ആശാപ്രവർത്തക പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ മലേറിയയോട് സന്ധിയില്ലാ സമരം ചെയ്തു. ഇത് ആ ഗ്രാമത്തെ മലേറിയ വിമുക്തമാക്കുന്നതിൽ വിജയം കൈവരിച്ചു. അവരെപ്പോലെ എത്രയോ ജമുന മണിമാർ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടാവാം. എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് പ്രവർത്തിക്കുന്നുണ്ടാകാം. അത്തരത്തിലുള്ളവർ നമ്മുടെ രാജ്യത്തിന് എത്രമാത്രം ശക്തിയാണ് പകരുന്നതെന്നതിൽ ആർക്കും സന്ദേഹമുണ്ടാവില്ല. രോഗപീഡിതരെ സ്നേഹാദരങ്ങളോട് കാണുവാനായാൽ അതിൽപരം സന്തോഷം മറ്റെന്താണ്? സമൂഹത്തിന്റെ സുഖദുഃഖങ്ങളിൽ അവർ സ്വയം പങ്കാളികളാവുകയാണ്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഭാരതത്തിലെ എല്ലാ ആശാപ്രവർത്തകരെയും ജമുനാമണിയുടെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ എല്ലാവരെയും ഇക്കാര്യത്തിൽ ആദരവറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട യുവസുഹൃത്തുക്കളെ, ഞാൻ വാസ്തവത്തിൽ യുവാക്കൾക്ക് വേണ്ടിയാണ് ഇന്റർനെറ്റിലും സാമൂഹ്യ മാധ്യമങ്ങളിലും സജീവമായത്. MyGOV.inൽ ഞാൻ 3 ഇ-ബുക്കുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതിൽ ഒരു ഇ-ബുക്ക് സ്വച്ഛഭാരത് സംബന്ധിച്ചുള്ള പ്രേരണാസ്പദമായ സംഭവങ്ങൾക്കാണ്. രണ്ടാമത്തേത് പാർലമെന്റ് അംഗങ്ങളുടെ ആദർശ ഗ്രാമങ്ങളെ സംബന്ധിച്ചും മൂന്നാമത്തേത് ആരോഗ്യമേഖലയെക്കുറിച്ചും ആരോഗ്യ പരിപാലനത്തെപ്പറ്റിയുമാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ഇവയെല്ലാം ശരിയാം വിധം കാണുക, അതോടൊപ്പം മറ്റുള്ളവർക്ക് ഇത് കാട്ടിക്കൊടുക്കുകയും ചെയ്യുക. വായിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുമല്ലോ, നല്ല നിർദ്ദേശങ്ങളും നല്ല ആശയങ്ങളും ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുക. അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ MyGOV.inലേക്ക് അയച്ചു തരിക. പലപ്പോഴും സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ചിലത് എല്ലാവരുടെയും ശ്രദ്ധയിൽ പെട്ടെന്ന് വരില്ല. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. സമൂഹത്തിന് അവ വളരെയേറെ പ്രയോജനം ചെയ്യും. പോസിറ്റീവായ വശങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഊർജം പകരുന്നവയാണ്. അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ എന്നോട് പങ്കുവയ്ക്കുക. അതുകൊണ്ട് ഈ ബുക്സിനെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഈ ബുക്സിനെ കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കുന്നതോടൊപ്പം തന്നെ യുവാക്കളിൽ ആരെങ്കിലും സമീപ വിദ്യാലയങ്ങളിലെ 8ഓ 9ഓ 10ഓ ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് പറയണം, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവിടെ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണ് എന്നൊക്കെ. മാത്രമല്ല, വാസ്തവത്തിൽ നിങ്ങളൊരു സമൂഹത്തിന്റെ നല്ല അധ്യാപകരായി മാറുകയാണ്. രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇന്ന് ലോകം മുഴുവൻ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ആശങ്കാകുലരാണ്. കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം എന്നിവ എല്ലായിടത്തും ഇന്ന് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. മാത്രവുമല്ല, ഓരോ കാര്യങ്ങളും തുടക്കമിടുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നതാണ് ഭൂമിയുടെ താപനം ഇനി ഉയരാൻ പാടില്ലെന്ന്. നാം ഇതേപ്പറ്റി തലപുകഞ്ഞാലോചിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഈ ദൗത്യത്തിൽ പങ്കാളികളാവുക. നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണത്. ആഗോളതാപനത്തെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ഏക പോംവഴി ഊർജ സംരക്ഷണമാണ്. December 14 ദേശീയ ഊർജ സംരക്ഷണ ദിനമാണ്. ഊർജ സംരക്ഷണത്തിനായി സർക്കാർ വിവിധ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ്. LED ബൾബ് പദ്ധതി നടപ്പാക്കി വരികയാണ്. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിരുന്നത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പൌർണമി രാത്രിയിൽ തെരുവ് വിളക്കുകൾ കെടുത്തി മണിക്കൂറുകളോളം പൂർണ്ണ ചന്ദ്രപ്രഭയിൽ കഴിയുക, ആ അസുലഭമായ നിലാവെളിച്ചം ആസ്വദിക്കുക എത്ര ആനന്ദകരമാണ്. അസുലഭമായ ഈ അനുഭവം പങ്കുവയ്ക്കുന്നതിലേക്ക് എന്നെ നയിച്ച സുഹൃത്ത് ഇതനുഭവിച്ചറിയാനും കാണാനും ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇക്കാര്യം നിങ്ങളോട് പറയുന്നത്. എന്നാൽ ഇതിന്റെ ക്രെഡിറ്റ് വാസ്തവത്തിൽ സീ ന്യൂസിന് അവകാശപ്പെട്ടതാണ്. കാരണം ഈ ലിങ്ക് സീ ന്യൂസിന്റേതായിരുന്നു. കാൺപൂരിൽ നിന്നുള്ള നൂർജഹാൻ എന്ന വനിത ടി വി പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അധികം പഠിക്കുവാനുള്ള അവസരവും അവർക്കുണ്ടായിട്ടില്ല. എന്നാൽ അവർ ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അത്തരത്തിലൊന്ന് വിദ്യാഭ്യാസമുള്ള മറ്റു പലർ ചിന്തിച്ചിട്ടുപോലും ഉണ്ടാവില്ല. അവർ സൌരോർജ്ജം ഉപയോഗിച്ച് തന്റെ പ്രദേശത്തുള്ള പാവപ്പെട്ടവർക്ക് പ്രകാശമെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർ ഇരുട്ടിനെതിരെ പോരാടിക്കൊണ്ട് തന്റെ പേരിനെ അന്വർത്ഥമാക്കി. അവർ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയിലൂടെ സൌരോർജ്ജത്താൽ പ്രകാശിക്കുന്ന റാന്തലിന്റെ ഒരു പ്ലാന്റ് നിർമ്മിച്ചു. പ്രതിമാസം വെറും 100 രൂപ വാടകയ്ക്ക് പ്രദേശവാസികളായ സാധുക്കൾക്ക് അവർ റാന്തൽ കൊടുക്കുകയാണ്. നാട്ടുകാർ വൈകുന്നേരം റാന്തൽ വാങ്ങിപ്പോവുകയും പ്രഭാതത്തിൽ വീണ്ടും ചാർജ് ചെയ്ത് കിട്ടാൻ തിരികെ കൊടുക്കുകയും ചെയ്യുന്നു. അനേകം ആളുകൾ, അതായത് ദിവസം 500 വീട്ടുകാരെങ്കിലും റാന്തൽ കൊണ്ടുപോവുകയാണ്. വെറും 3-4 രൂപ മാത്രം ചിലവ് വരുന്ന ഈ പദ്ധതിയിലൂടെ ഓരോ വീടിനും സമ്പൂർണമായി വൈദ്യുതി എത്തിക്കുകയാണ്. നൂർജഹാൻ തന്റെ പ്ലാന്റിൽ സൌരോർജ്ജ റാന്തൽ കത്തിക്കുവാനാവശ്യമായ റീചാർജിനായി ദിവസവും പ്രയത്നിക്കുകയാണ്. എത്ര അനുകരണീയമായ മാതൃകയാണിത്! എത്ര ശ്ലാഘിച്ചാലും മതിവരില്ല. കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് ലോകത്തെ വലിയ വലിയ ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ അഭ്യസ്തവിദ്യ അല്ലാത്ത നൂർജഹാൻ എത്രമാത്രം ആളുകൾക്കാണ് സഹായമെത്തിക്കുന്നത്! ഇത്തരത്തിലുള്ള നിരവധി നൂർജഹാനുകൾ ഉണ്ടെങ്കിൽ ലോകമൊട്ടാകെ പ്രകാശമെത്തിക്കാനാകും. ഈ സത്പ്രവൃത്തിയിലൂടെ തന്റെ ചുറ്റുവട്ടത്തെ പാവപ്പെട്ടവരുടെ കുടുംബത്തിന് മാത്രമല്ല മനസ്സിലും പ്രകാശം പരത്താൻ നൂർജഹാന് സാധിച്ചുവെന്നതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുവാൻ കൂടി ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. സീ ടി വിക്കും എന്റെ അഭിനന്ദനങ്ങൾ. കാൺപൂരിലെ ഒരു കുഗ്രാമത്തിൽ നടന്ന സംഭവത്തിന്റെ മഹത്വം രാജ്യത്തും ലോകത്തിന്റെ നാനാഭാഗത്തും എത്തിക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. സീ ന്യൂസിന് എന്റെ വളരെ വളരെ നന്ദി. ഉത്തർപ്രദേശിൽ നിന്നും ശ്രീ അഭിഷേക് കുമാർ പാണ്ഡേ ഫോണിൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ഗോരഖ്പൂരിൽ നിന്നുമുള്ള അഭിഷേക് കുമാർ പാണ്ഡെയാണ് സംസാരിക്കുന്നത്. ഞാനിവിടെ ഒരു വ്യവസായ സംരംഭകനാണ്. താങ്കൾ ഞങ്ങൾക്കായി മുദ്രാ ബാങ്ക് എന്ന ഒരു പദ്ധതി രൂപീകരിച്ചുവല്ലോ, അതിന് ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു. എന്നെപ്പോലെ നിരവധി സംരംഭകർ താങ്കളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് മുദ്രാ ബാങ്ക് ഏതു തരത്തിൽ സംരംഭകരെ സഹായിക്കുന്നു എന്നാണ്. ഗോരഖ്പൂരിൽ നിന്നും വിളിച്ച അഭിഷേകിന് നന്ദി. പ്രധാനമന്ത്രി മുദ്രാ യോജന ഫണ്ട് ദി അൺഫണ്ടഡ്, അതായത് മൂലധനമില്ലാത്ത സംരംഭകർക്ക് മൂലധനം ലഭ്യമാക്കുക എന്നതാണ്. ലളിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ 3E, അതായത് സംരംഭകത്വം, എന്റർപ്രൈസസ്, സമ്പാദ്യം, ഏണിംഗ്, ശാക്തീകരണം, എംപവർമെന്റ്. മുദ്രയോജന സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. മുദ്ര സമ്പാദ്യത്തിനുള്ള അവസരം നൽകുന്നു. വാസ്തവത്തിൽ മുദ്ര ശാക്തീകരണമാണ് നടത്തുന്നത്. ചെറിയ ചെറിയ ഉദ്യമങ്ങളുമായി മുന്നോട്ട് വരുന്നവരെ സഹായിക്കുവാൻ അത് നിരവധി പദ്ധതികളാണ് ഒരുക്കിയിട്ടുള്ളത്. ഞാൻ ഈ പദ്ധതി എത്ര വേഗത്തിൽ നടക്കുമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ വേഗം ഇനിയും കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. എന്നാൽ തുടക്കം വളരെ നന്നായി. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ 66 ലക്ഷം ജനങ്ങൾക്ക് 42,000 കോടി രൂപ പ്രധാനമന്ത്രി മുദ്ര പദ്ധതി വഴി എത്തിക്കുവാൻ കഴിഞ്ഞു. ഇതിൽ അലക്കു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരാകട്ടെ, പത്രവിതരണക്കാരാകട്ടെ, പാൽക്കാരനാകട്ടെ, ഏത് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇതിന്റെ യഥാർത്ഥ പ്രയോജനം ലഭിക്കും. ചെറിയ ചെറിയ സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരിലധികവും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളാണ്. അവർ സ്വപരിശ്രമത്താൽ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വാഭിമാനത്തോടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നവരാണ്. അഭിഷേക് തന്റെ സന്തോഷം കൂടിയാണ് പങ്കുവച്ചത്. എന്റെ മുന്നിൽ ഇത്തരത്തിൽ വളരെയേറെ കാര്യങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് മുംബൈയിൽ നിന്ന് ശൈലേഷ് ഭോസ്ലെയുടേതാണ്. അദ്ദേഹത്തിന് മുദ്രാ യോജന പ്രകാരം 8.5 ലക്ഷം രൂപയുടെ വായ്പയാണ് ലഭിച്ചത്. അദ്ദേഹം ഈ പണം ഉപയോഗിച്ച് സീവേജ് ഡ്രസ് അലക്കി വൃത്തിയാക്കുന്ന തൊഴിൽ സംരംഭമാണ് ആരംഭിച്ചത്. ഞാൻ നമ്മുടെ സ്വച്ഛഭാരത് പരിപാടിയുടെ സമയത്ത് പറഞ്ഞിരുന്നത് ആ പദ്ധതിയിലൂടെ പുതിയ പുതിയ സംരംഭകത്വമാണ് ഇതിൽ നടപ്പിൽ വരിക എന്നാണ്. എന്നാൽ ശൈലേഷ് ഭോസ്ലെ ഇത് പ്രവൃത്തിപഥത്തിലെത്തിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു ടാങ്കർ എടുക്കുകയും ജോലിയിലേർപ്പെട്ടുകൊണ്ട് വരുമാനത്തിൽ നിന്ന് 2 ലക്ഷം രൂപ ബാങ്കിന് തിരിച്ചടവ് നടത്തുകയും ചെയ്തിരിക്കുന്നു. മുദ്രായോജനയുടെ വിജയഗാഥയാണിത്. ഇത്തരത്തിൽ നിരവധി ആളുകൾക്കാണ് പദ്ധതിയുടെ പ്രയോജനമെത്തിയത്. ഭോപ്പാലിൽ നിന്നുള്ള മമതാ ശർമ്മയുടെ കാര്യവും ഏറെ സന്തോഷകരമായിട്ടുള്ളതാണ്. പ്രധാനമന്ത്രി മുദ്രാ പദ്ധതിയിൽ നിന്ന് 40,000 രൂപയുമായി അവർ പേഴ്സുണ്ടാക്കി വിപണിയിലെത്തിക്കുന്ന പ്രവർത്തനത്തിലേർപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നേരത്തെ അവർ മുന്തിയ പലിശയ്ക്ക് പണമെടുത്ത് തിരിച്ചടയ്ക്കുവാൻ വളരെ ക്ലേശിച്ചാണ് വ്യാപാരം നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ സ്ഥിതി മാറി. ഇപ്പോൾ നല്ല തുക ഒരുമിച്ച് ലഭിക്കുക വഴി യാതൊരു ക്ലേശവുമില്ലാതെ അവർ വ്യാപാരം നന്നായി നടത്തുവാൻ കഴിയുന്നതിലുള്ള സന്തോഷത്തിലാണ്. പണ്ട് അധികം പലിശയും പിഴപ്പലിശയും അധികം ചെലവും കാരണം മുന്നോട്ടു പോകുവാൻ ബുദ്ധിമുട്ടിയെങ്കിൽ ഇന്ന് പ്രതിമാസം 1000-ൽ രൂപ മിച്ചം പിടിക്കാനാകുമെന്ന് അവർ പറയുന്നു. മാത്രവുമല്ല, അവരുടെ കുടുംബത്തിൽ നല്ലൊരു വ്യാപാരം പതുക്കെ പതുക്കെ തഴച്ചു വളരുകയാണ്. എന്നാൽ ഈ പദ്ധതിയെപ്പറ്റി പലർക്കും വേണ്ടത്ര അറിവില്ല. അതിനാൽ കൂടുതൽ പ്രചരണം ആവശ്യമാണ്. നമ്മുടെ ബാങ്കുകൾ ഓരോന്നും കൂടുതൽ കൂടുതൽ ജനോപകാരപ്രദമാകണം. സാധാരണക്കാർക്ക് അവയുടെ പ്രയോജനവും സഹായവും കൂടുതൽ ലഭ്യമാക്കണം. വാസ്തവത്തിൽ നമ്മുടെ സമ്പദ്ഘടനയെ മുന്നോട്ട് നയിക്കുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരാണ്. ചെറുകിട കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ജനങ്ങൾ തന്നെയാണ് രാജ്യത്തെ യഥാർത്ഥ അർത്ഥത്തിലുള്ള സാമ്പത്തിക ശക്തി. ഞാൻ അത്തരക്കാർക്ക് കൂടുതൽ കൂടുതൽ പിൻബലം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഒക്ടോബർ 31 സർദാർ പട്ടേലിന്റെ ജയന്തി ദിനത്തിൽ ഞാൻ ഒരൊറ്റ ഭാരതം ശ്രേഷ്ഠ ഭാരതത്തെപ്പറ്റി ചർച്ച നടത്തിയിരുന്നു. സമൂഹത്തെ നിരന്തരം ജാഗരൂകമാക്കാൻ ചില കാര്യങ്ങൾ വേണ്ടതുണ്ട്. രാഷ്ട്രയാം ജാഗ്രയാം വ്യം, എറ്റേണൽ വിജിലൻസ് ഈസ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി. രാഷ്ട്രത്തിന്റെ ഏകതയെന്ന സാംസ്കാരിക സരിത എപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരിക്കണം. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്, ഇതിനൊരു പദ്ധതി രൂപം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. MyGOV.in അതിനായുള്ള നിർദ്ദേശങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. പരിപാടിയുടെ ഘടന എങ്ങനെയാവണം, ലോഗോ എങ്ങനെയാവണം, ഈ പങ്കാളിത്തം എങ്ങനെയുണ്ടാക്കാം, ഇതിന്റെ രൂപം എന്തായിരിക്കും, ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ വളരെയേറെ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇനിയും വളരെയേറെ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വളരെയേറെ അടിസ്ഥാനപരമായ പദ്ധതികൾ ആവശ്യമുണ്ട്. ഇതിൽ സജീവ പങ്കാളിത്തമുള്ളവർക്ക് ബഹുമതി പത്രവും ലഭിക്കും. മാത്രവുമല്ല, മറ്റനവധി സമ്മാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. താങ്കളും ഇതിന് ക്രിയാത്മക മനസ്സ് പ്രയോജനപ്പെടുത്തുക. രാഷ്ട്രത്തിന്റെ ഏകതയുടെയും അഖണ്ഡതയുടെയും മഹാമന്ത്രമായ ഏകഭാരതം ശ്രേഷ്ഠഭാരതം ഓരോ ഭാരതീയനെയും ഒരുമിപ്പിക്കാനുള്ളതാണ്. ഇതിനായി സർക്കാരിന് എന്തു ചെയ്യാനാവും, പൊതുസമൂഹം എന്തു ചെയ്യും, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഓരോന്നും പ്രവൃത്തിപഥത്തിലെത്തും, ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തണുപ്പിന്റെ മാസം തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഈ തണുപ്പിൽ കഴിച്ചുകൂട്ടുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്താം. പുതച്ചുമൂടി ചുരുണ്ടുകിടക്കുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്താം. എന്നാൽ എന്റെ ആഗ്രഹം വ്യായാമം ചെയ്ത് തണുപ്പിനെ വരുതിയിലാക്കണമെന്നാണ്. ശരീരത്തെ ആരോഗ്യപൂർണമാക്കാൻ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള നല്ല വ്യായാമവും യോഗയും പരിശീലിക്കണം. കുടുംബത്തിൽ നല്ല അന്തരീക്ഷമൊരുക്കി ഒരു ഉത്സവമാക്കി എല്ലാവരും ചേർന്ന് വ്യായാമത്തിലേർപ്പെടുക. വ്യായാമോത്സവത്തിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാനാകും എത്രമാത്രം ചൈതന്യത്തിന്റെ ബഹിർസ്ഫുരണമാണ് ഉണ്ടാകുകയെന്ന്. ദിവസം മുഴുവൻ ശരീരം കൂടുതൽ കൂടുതൽ പ്രവൃത്തിയുന്മുഖമാകും. നല്ല കാലാവസ്ഥയെങ്കിൽ നല്ല സ്വഭാവം കൂടിയേ തീരൂ. ആരോഗ്യപൂർണമായ സന്തോഷത്തിൽ നമുക്കൊരുമിച്ച് കൈകോർക്കാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു. ജയ് ഹിന്ദ്.
മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.